നാമം മഹത്വപ്പെടുമാറാകട്ടെ.
ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് വി ഗ്ലോറിഫൈഡ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ നാമ കർത്താവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ദി ലാസ്റ്റ് ഡേയ്സ് വി ഹാവ് ബീൻ ലിസണിംഗ് ദാറ്റ് ദി ലോർഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ അവർ ലൈഫ്സ്.
നമ്മുടെ ഓട്ടത്തിന്റെ ടെക്നിക്സുകളെ ഒന്ന് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
വി വർ ട്രസ്റ്റിംഗ് ഇൻ ദി ലോർഡ് റിഫൈനിങ് ആർ ടെക്നിക്സ് ഇൻ ആർ റേസ്.
നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഘടകങ്ങളെ നാം ശ്രദ്ധിക്കുകയായിരുന്നു.
വി വർ ലുക്കിംഗ് അറ്റ് ദോസ് തിങ്സ് ദാറ്റ് നീഡ്സ് ടു മോട്ടിവേറ്റ് ഓർ എൻഹാൻസ് ആർ സ്പിരിച്വൽ ഗ്രോത്ത്.
പലപ്പോഴും പ്രത്യേകിച്ചും ശുശ്രൂഷിക്കുന്നവർ ഈ ചോദ്യം അനേക വട്ടം സ്വയമായി ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെ ഒരു റിവൈവൽ കൊണ്ടുവരാൻ കഴിയും.
Those who would minister the word of God would have asked many times, how could we bring about a revival?
എന്റെ വിചാരം അതിനൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നുണ്ട് എന്നാണ്.
I think that the answer to it is clear in your minds now.
യേശു ക്രിസ്തുവിനെ കൊടുത്താൽ റിവൈവൽ ഉണ്ടാകും.
If you were to give the Lord Jesus Christ, there is going to be revival.
വളരെ ഇഷ്ടമുള്ള ഒരു ചിന്തയുണ്ട്.
There is a thought that I cherish the most.
അത് ഇത്രയും പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കർത്താവ് ഓർപ്പിച്ചതാണ്, ഞാൻ ഒരുക്കിയതല്ല, ഞാൻ അങ്ങ് പറയാം.
I believe now God has reminded that thought into my heart.
യാക്കോബ് നിരാശനായി, യോസേഫ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ താൻ പറയുകയുണ്ടായി, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും.
When Jacob realized that he had lost Joseph, he said that you will, my gray hairs would go down
to the grave
with sorrow.
എന്നുവെച്ചാൽ യാക്കോബ് പറയുകയാണ്, ഇനിയും എന്റെ നരയെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടെ ഒരിക്കലും നിങ്ങൾക്ക് വിട പറയുവാൻ, എന്ന് വെച്ചാൽ എനിക്കൊരു സെൻഡ് ഓഫ് തരാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയുകയില്ല. എന്റെ ജോസഫ് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു.
വാട്ട് ജേക്കബ് വാണ്ടഡ് ടു സേ വാസ് നൗ യു കനോട്ട് ഗിവ് മീ എ ഗുഡ് ഫെയർവെൽ ബിക്കോസ് നൗ ഐ ഹാവ് ഓൾറെഡി ലോസ്റ്റ് മൈ ലവിംഗ് സൺ ജോസഫ്.
അങ്ങനെ താൻ കഴിയുമ്പോൾ,
ഡ്യൂറിംഗ് ദാറ്റ് ടൈം,
ഇടയ്ക്ക് ക്ഷാമം ഉണ്ടായി, നമുക്ക് ആ കഥകളൊക്കെ അറിയാം.
There was a famine during that time. We do know all that story.
സംഭവത്തിന് ശേഷം ഇവർ ജോസഫിനെ കണ്ടെത്തുന്നു, സഹോദരന്മാർ.
After that, the brothers, they came to meet Joseph.
ജോസഫിന്റെ വിശേഷം യാക്കോബിനെ വന്ന് മക്കൾ അറിയിക്കുകയാണ്, നിന്റെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു.
These brothers returned back to the father and told him that your son Joseph is alive.
താൻ വിശ്വസിച്ചില്ല.
He didn't believe it first.
അപ്പോഴത്തേക്ക് യോസഫിന്റെ രഥങ്ങൾ ഇങ്ങോട്ട് ആ ശബ്ദമുണ്ടാക്കി പൊടികളൊക്കെ പറപ്പിച്ചുകൊണ്ട് യോസഫിന്റെ മുമ്പോട്ട് ഇങ്ങനെ വരികയാണ്. യോസഫിന്റെ രഥങ്ങൾ, രാജകീയ രഥങ്ങൾ.
Therefore, during that time, the chariots of Joseph started to come towards Jacob.
ആ രഥങ്ങൾ കണ്ടപ്പോൾ,
when he saw those chariots,
അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, Jacob's health was revived എന്ന് എഴുതിയിരിക്കുന്നു.
There we read written that Jacob's health was revived then.
അതായത് ഈ 11 മക്കൾ അനേക വട്ടം ഭയപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ?
There was a thing that the 11 brothers feared the most.
ഈ ബെന്യാമീൻ എങ്ങാനും പിടിക്കപ്പെട്ടാൽ എന്റെ അപ്പൻ ജീവിച്ചിരിക്കയില്ല, മരിച്ചു പോകും.
It was that if Benjamin was caught, then my father could not stand it and he would die.
അവന്റെ ആദ്യത്തെ മകൻ യോസഫ് അവൻ ഓൾറെഡി നഷ്ടപ്പെട്ടു.
He had lost his first son Joseph in the first place.
എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പൻ റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവനെ റിവൈവലിലേക്ക് കൊണ്ടുവരുവാൻ, സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കില്ല. അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇളയ മകൻ ഉള്ളത് കൊണ്ടാണ്, അവന്റെ ജീവൻ അവനോട് പറ്റിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്.
What they meant was there is no way that we can bring back joy into the life of Jacob, but at least if he would have to remain alive, then Benjamin has to come back.
എന്നാൽ എങ്ങനെന്നോ ഈ സഹോദരന്മാർക്ക് യോസഫ് എന്ന ഉത്തരം ലഭിച്ചു, അപ്പനെ റിവൈവ് ചെയ്യുവാനുള്ള പേർ. അത് കാണിച്ചപ്പോൾ അത് എടുത്തെഴുതിയിരിക്കുന്നു, ചേഞ്ച് ഇൻ ജേക്കബ്. Jacob was revived.
But in wonderful way they realized the answer to the sickness of their father. It was none but the name of Joseph.
കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ, അവനെ ഭക്ഷിച്ച്, അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവനെ ഭക്ഷിച്ച് അവനെ പുഷ്ടിയുള്ളവർ അവനെ ഭക്ഷിച്ച് ആരാധിക്കും.
That is what we read in Psalm, those who are spiritually prosperous would eat and worship him.
അപ്പോൾ ഓടണം എന്നും കർത്താവിനെ നേടണം എന്നും മനസ്സിലാക്കിയ നാം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഓട്ടം തികച്ച് കർത്താവിന്റെ അപ്രിസിയേഷൻ ലഭിച്ചവരുടെ ടെക്നിക്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.
Therefore we realize that we need to run and gain Christ, and now we are going into look at the techniques of those who have already finished the race.
അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ദൈവം സഹായിച്ചാൽ യാക്കോബിനെയാണ്.
Now if the Lord desires we are going to look into the life of Jacob.
നമ്മൾ യാക്കോബിനെ അല്ല നോക്കുന്നത്, യാക്കോബിനിലൂടെ അവൻ നോട്ടമിട്ട കർത്താവിനെ നോക്കാൻ പോവുകയാണ്.
We are not actually looking at the life of Jacob, but we are looking at the Lord Jesus Christ revealed through the life of Jacob.
ഉദാഹരണത്തിനെ കുഞ്ഞുങ്ങളൊക്കെ പറയും, എനിക്ക് തെണ്ടുൽക്കർ ആകണം.
For example, the children say that they would want to become Tendulkar.
വാസ്തവത്തിൽ അവർ പറയുന്നത് തെണ്ടുൽക്കർ ആകണോ എന്നാണോ?
But do they really mean that they want to become Tendulkar?
അവർക്ക് എന്തോ ആകണം.
Who do they want to become like?
Tendulkar's success venante. Tendulkar evadelu pote.
They want to enjoy the success of Tendulkar.
Ah, chilarku parayum enikku Manmohan Singhine pole aaganam.
Some of the children say that we want to become like Manmohan Singh.
Manmohan Singhine aanu avar aagrahikkune.
But is it Manmohan Singh that they
Manmohan
desire?
Manmohan Singhinte kasarayaanu avar aagrahikkune.
They desire his seat.
Ennu paranja pole naam Yaakobine oru vested interestodu kuda padikkan pogiya.
Therefore we are going to learn about Jacob with a vested interest in our minds.
എന്താ നമ്മുടെ നോട്ടം?
വാട്ട് ഇസ് ആർ വി ലുക്ക്?
അവൻ നേടിയ കർത്താവിനെ അവൻ നേടിയതുപോലെ നേടുവാൻ നാം ആഗ്രഹിക്കുന്നു.
വി വോണ്ട് ടു ഗെയിൻ ക്രൈസ്റ്റ് ഹൂ ജേക്കബ് ഗെയിൻഡ് ദ വേ ഹി ഗെയിൻഡ് ഇറ്റ്.
എന്ന് വെച്ചാൽ ഒരു ബിസിനസ് മാൻ്റെ കണ്ണോടുകൂടെ നാം കാര്യങ്ങളെ നോക്കാൻ പോവുകയാണ്.
വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് തിങ്സ് വിത്ത് എ വിഷൻ ഓഫ് എ ബിസിനസ് മാൻ.
എന്റെ പണ്ടൊക്കെ, അതായത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-65 വർഷങ്ങൾക്ക് മുമ്പ്, ദാരിദ്ര്യമൊക്കെ സാധാരണമായിരുന്ന ഒരു കാലം.
Around 60 years back, poverty was a very household thing.
അപ്പോൾ എൻ്റെ ഗ്രാൻഡ്മദർ എൻ്റെ പിതാവിനോട് പറഞ്ഞു, മോനെ പറമ്പിൽ പോയി കുറച്ച് പറങ്ങാണ്ടി പെറുക്കിക്കൊണ്ട് പോവാ, കാരണം അതൊക്കെ വിറ്റാണ് അന്ന് അരി മേടിക്കുന്നത്.
During that time, my grandmother told my father to bring cashew nuts, and then that is how we used to live in those days, by selling it.
ഇന്ന് പണക്കാര കാഷ്യൂ നട്ട് തിന്നുന്നു, അന്ന് പണക്കാർ അരി തിന്നും കാഷ്യൂ നട്ട് വിറ്റിട്ട്.
Today people who are rich would eat cashew nuts, but during that time people who were rich would eat rice by selling these cashew nuts.
അന്ന് പാവങ്ങൾ കപ്പ തിന്നും, ഇന്ന് ലക്ഷറിയാണ് കപ്പ.
Then during the olden times the people who were poor would eat tapioca, but today it is a kind of a luxury thing.
Abam ende pidavu tande cousin's kooda, cousin vera veetlayana, appo avaru rendu perum kooda parangandi varakkan poi.
Thus my father along with his cousin went to pick up these cashew nuts.
Nammude pillarkku parangandiyude palam porathaanennum kuru porathaanum okke ariyaavum arinjoda. കാരണം എല്ലാപ്പോഴും കുരു അകത്താ, അങ്ങനെ കുരു പുറത്തുള്ള ഒരു പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
We don't know if the children knows that the seed is outside and it is not inside.
Anyway, ഇവരിങ്ങനെ പോയപ്പോൾ എന്റെ അപ്പന് കുറച്ച്, എന്റെ പിതാവിന് കുറച്ച് പറങ്ങാണ്ടി കിട്ടി, ഏറെ പഴങ്ങൾ കിട്ടി, നല്ല ചുമന്ന പഴങ്ങൾ.
During their visit my father received a lot of cashew nuts, but along with that he received a lot of fruits with it.
അപ്പം ഈ കൂടെ ഇരുന്ന കസൻ പറയുകയാണ്, നിന്റെ കയ്യിൽ കുറച്ച് പറങ്ങാണ്ടി അല്ല ഉള്ളോ, അതുകൊണ്ട് എന്തോ എടുക്കാനാ, ഒരു കാര്യം ചെയ്, ഞാൻ കുറച്ചുകൂടെ പഴം നിനക്ക് തരാം, ആ പറങ്ങാണ്ടിങ്ങ് തരാൻ പറഞ്ഞു.
Therefore the cousin who went along with my dad, he told him that all you have is a little cashew nut, and let's do something, why don't you take all of my fruits and you give me those cashew nuts that you have.
ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ വയറൊക്കെ വീർപ്പിച്ച എന്റെ പിതാവ് എന്നപ്പോ അമ്മ ചോദിച്ചു, എടാ എന്തിയെ പറകാണ്ടി? ഓ അത് ഞാൻ അവനെ കൊടുത്തു, പഴം മുഴുവൻ ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു.
So when my dad reached home, stomach full, his mother asked him, where is the cashew nut? He said that, oh, I gave the cashew nuts to him.
ഇങ്ങനെ ലോകത്തിൽ വിശ്വാസികൾ പലപ്പോഴും പഴം പെറുക്കിയും പറങ്ങാണ്ടി കൊടുത്തും മണ്ടൻ കളിക്കുന്നില്ലേ എന്ന് ഞാൻ കരുതുക.
In this manner believers sometimes sell off the cashew nuts and they pick up these fruits.
നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് ഐ ഉണ്ടായിരിക്കണം.
We ought to have a business eye in our outlook.
ഇന്നലെ എന്നെ ഒരാള് ഊണിനു വിളിച്ചുകൊണ്ട് പോയിട്ട് 2 മണിക്ക് ഉറങ്ങാൻ സമ്മതിച്ചു.
A person had taken me for dinner and I could only sleep at 2 o'clock.
അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല.
I'm going to mention his name.
അതുകൊണ്ട് ഇന്ന് തന്നെ കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ഒരു വാർണിംഗ് തരിക.
So I'm giving a warning to the person who's going to teach.
ശരിക്കും പറഞ്ഞാൽ അന്നൊരു ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞത്, ജീവൻ എന്ന് പറഞ്ഞ നേവിയിലെ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ശബ്ദമെടുത്തു. ജീവൻ എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ശബ്ദമെടുത്തു.
A person, a friend of mine whose name was Jeevan, he took an oath.
6 മാസത്തെ ഒരു സ്പെഷ്യൽ സീനിയർ കോഴ്സിന് വേണ്ടി ഞാൻ പോയതാണ്. അദ്ദേഹവും കൂട്ടുകാരും കൂടെ തീരുമാനമെടുത്തത് അവരെന്നെ മത്തായി എന്നാ വിളിക്കുന്നത്. അപ്പൊ മത്തായി 6 മാസത്തിനുള്ളിൽ ഒരു വൾഗർ വേർഡ് എങ്കിലും, അതായത് തെറി വെളുപ്പിക്കും എന്ന ഓത്ത് ആണ് അവൻ
എടുത്തിരിക്കുന്നത്. The oath was that within the 6 months for the training that I have gone, they said that I've been called Mattai, that Mattai would be saying some kind of an off color word in his vocabulary.
അപ്പം അതിനുവേണ്ടി അവർ എന്റെ വാച്ച് മാറ്റും, എന്റെ പുസ്തകങ്ങൾ മാറ്റും, എന്റെ ലോക്കറിനകത്ത് വളരെ അഴുക്ക് അശ്ലീലമായിരിക്കുന്ന പുസ്തകങ്ങൾ കൊണ്ടിടും. അങ്ങനെ എന്നെ വളരെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി.
During that time they tried all the various things to provoke me by disturbing me, by maybe taking things into my locker, putting things that are not really good, some materials into my locker.
അപ്പം ഒരു ദിവസം ഞാൻ, അവന്റെ പേര് ജീവൻ എന്നാ, പക്ഷേ സ്വഭാവം മരണത്തിന്റേതാ.
So his name is life, his attitudes are of death.
അവനോട് പറഞ്ഞു, ജീവൻ നിനക്കറിയാത്ത ഒരു രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം.
I told him one day, Jeevan, I am going to tell you a secret which you do not know.
നീ എന്തുമാത്രം എന്നെ ബുദ്ധിമുട്ടിക്കുന്നുവോ അത്രയും എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്.
It is that how much you are going to provoke me, so much privilege I am going to receive in heaven.
അന്ന് വരെ എന്നെ ഉപദ്രവിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തിയ ജീവന്റെ മോഹം അങ്ങ് മാറി.
Jeevan, who enjoyed provoking me till that day, there was a change in his life after he heard it.
അവൻ ചെന്ന് അവന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ട് അവനെ ബുദ്ധിമുട്ടിക്കുമ്പം അവൻ നമ്മളെ കൊണ്ട് മുതലെടുക്കുക.
He told his friends that when with much difficulty we are trying to provoke him and he's taking advantage of us.
ഇനി ഒറ്റ ഒരുത്തൻ മത്തായിയെ ഉപദ്രവിക്കരുത്.
And therefore none of us should disturb him anymore.
ചുരുക്കം പറഞ്ഞാൽ എന്റെ പ്രതിഫലം നിന്ന് അവിടെ.
To say the fact, my reward stopped right there.
ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, we need to have a business eye.
What I wanted to say is we need to have a business eye.
ഒരിക്കലും ഞാനും എന്റെ പിതാവും കൂടെ ഞങ്ങൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
Once me and my father were walking down the street.
അപ്പം നല്ല ഒരു വീടും അതിന്റെ പെയിന്റിങ്ങും എന്റെ പിതാവ് കണ്ടിട്ട് ഞാൻ മുമ്പോട്ട് പോയപ്പോ പറഞ്ഞു, നീ ആ വീട് ശ്രദ്ധിച്ചോ.
So as my father went along, his attention fell on to one house, and he asked me, did you notice that house?
And the painting ശ്രദ്ധിച്ചോ?
Did you notice the painting of that house?
ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല.
I said, I didn't.
അന്നേരം ഫാദർ എന്നെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു, യു ആർ നോട്ട് എ ഗുഡ് ഒബ്സർവർ.
Therefore the father he rebuked dear brother and told him, you are not a good observer.
അപ്പൊ ഞാൻ പറഞ്ഞു, താൻ ഇപ്പൊ പോയ ആളുടെ ഷൂ കണ്ടായിരുന്നു.
Then I asked, Dad, did you notice the shoes of the person who just now walked by?
എന്റെ പിതാവ് പറഞ്ഞു, ഇല്ല.
He said, no.
ഞാൻ പറഞ്ഞു, ഡാഡിക്ക് വീട് പെയിന്റ് അടിക്കണം, അതുകൊണ്ട് പെയിന്റ് ആയി നോക്കുന്നു, ഞാൻ സ്പോർട്സ്മാൻ ആയതുകൊണ്ട് ഷൂ ആയി നോക്കുന്നു.
I said that you wanted to paint the house, therefore you're looking at the paints in the house, and since I'm a sportsman, I look at people's shoes.
പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിൽ എന്തിനെ നോക്കുന്നു എന്നുള്ളത്, ആ നോക്കുന്നതിനെ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളൊക്കെ പലതും നോക്കുന്നത് അല്ലായിരുന്നു യാക്കോബ് നോക്കിയത്.
Dear brothers, while in the word of God, only those things that we look at are the things that we receive.
We find. അപ്പോൾ നാം യാക്കോബിനോടൊപ്പം ഒന്ന് ഓടാൻ പോവുകയാണ്.
Now we are trying to run along with Jacob.
എവിടുന്ന് തുടങ്ങണം?
Where are we going to start?
നമുക്കറിയാം യാക്കോബിന്റെ ജ്യേഷ്ഠൻ ഒരു നല്ല ഹണ്ടർ ആയിരുന്നു, നല്ല വേട്ടക്കാരനായിരുന്നു.
We know that Jacob's brother was a good hunter.
യാക്കോബ് ഒരു നല്ല ഹണ്ടർ ആണോ?
Was Jacob a good hunter?
ഇപ്പൊ വന്ന് ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടിയും നിങ്ങൾ പറയാതായി.
Nowadays you don't give me any answers.
ഒന്ന് വായിച്ചു നോക്കാം.
Let's read it.
25-ാം അധ്യായം 26-ാം വാക്യം ഏത് പുസ്തകമായിരിക്കും? ആ എന്നെ എന്തിനാ പിന്നെ ഓരോരുത്തരും നോക്കുന്നേ?
Genesis 25 and verse 26.
അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. ആദ്യത്തെ വേട്ട ഇല്ലേ, ജ്യേഷ്ഠന്റെ കാല്.
His hand took hold of Esau's heel. That was his first bait.
എന്തു പറയുന്നു? ഞാൻ വിശ്വസിക്കുന്നത് അന്ന് തുടങ്ങിയ വേട്ടയാണ് യാക്കോബിന്റെ വേട്ട.
I believe his hunting started right there.
അപ്പോൾ ആ വേട്ടയിൽ താൻ തുടർന്നു പോകുമ്പോൾ വാസ്തവത്തിൽ യാക്കോബിന് പേര് ലഭിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? യാക്കോബ് എന്ന പേർ.
While he was continuing in his hunt, do you know why was the reason for which he received the name Jacob?
ഉബായി ജനിച്ചപ്പോഴേ അങ്ങ് ഉബായിയാണ്.
Was he a deceiver right from his birth?
അതാണോ പറയാൻ ഉദ്ദേശിച്ചത്?
Is that
ആ 26th വാക്യം തന്നെ ഇംഗ്ലീഷിൽ ആരെന്ന് വായിക്കാം.
Verse 26, afterward his brother came out and his hand took hold of Esau's heel. So his name was called
his name was called
Jacob.
മനസ്സിലായോ? ആ കൈ അതേൽ ഇരിക്കുമ്പം തന്നെ റിബേക്കയ്ക്ക് മനസ്സിലായി. കാരണം എന്താ? റിബേക്കയ്ക്ക് ഇവൻ വരുന്നതിന് മുമ്പ് ഇവനെ കുറിച്ച് ചില ഇൻഫോർമേഷൻ ദൈവം കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് മൂത്തവനെ ഇളയവനെ സേവിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിരിക്കുക. അപ്പൊ വരുന്നതേ ഇങ്ങനാ, ചുമ്മാതല്ല യാക്കോബേ എന്ന് റിബേക്ക അവന് പേരിടാൻ കാരണമായി.
Rebecca knew that knew this incident, and it was revealed to her before that the elder one will serve the younger one.
അപ്പോൾ ഈ നിലയിൽ അകത്തു നിന്ന് തന്നെ പുറത്തു വരുന്നവനെ അറിഞ്ഞുകൊണ്ടാണ് അവൻ പുറത്തോട്ട് വന്നത്.
So in this way she knew the one who would come out even before he came out.
ഒരിക്കലെ ഒരു അമ്മയും മോളും കൂടെ ഭയങ്കര വഴക്ക്.
Once a mother and her daughter had a great fight.
അപ്പം ഈ അമ്മ പറയ, നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം.
Mother said to the daughter, I know you very well.
അന്നെ മോള് പറയ, അമ്മ എനിക്ക് അകത്തും പുറത്തും അറിയാം.
The daughter said that I know you in and out.
മനസ്സിലായോ?
Did you get that?
എല്ലാവർക്കും പിടി കിട്ടുകയല്ല. ഓക്കേ, അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ യാക്കോബിനെ റിബേക്ക ഒരു പ്രത്യേക കണ്ണോടുകൂടിയാണ് നോക്കിയത് നമ്മൾ മനസ്സിലാക്കി.
In the same way, Rebecca looked at Jacob with a special eye.
ഇനി ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഡീറ്റെയിൽസ് അത് എന്തിനു പറയുന്നു എന്നുള്ളതും കൂടെ ശ്രദ്ധിച്ചു വേണം നാം മുമ്പോട്ട് പോകാൻ.
We need to understand why did the Spirit of God say it like this.
നോക്കിക്കേ 27 വാക്യം.
Verse 27.
വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും സാധുശീലനും കൂടാരവാസി, ഇത് രണ്ടും കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി കമ്പയർ ചെയ്ത ഇല്ലേ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടി നമ്മെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെ, നമ്മെ പ്രൊവോക്ക് ചെയ്യാൻ.
The spirit of God is trying to provoke us about two personalities of Esau and Jacob, where it says Esau was a skillful hunter, a man of the field, but Jacob was a mild man dwelling in tents.
അപ്പം ഏസാവിന്റെ സ്വഭാവം ഒരു വന്യ ക്രൂര വനത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയായിട്ട് അവളായിരുന്നു.
So Esau had an attitude that was cruel and wild, since he was a skillful hunter.
വനസഞ്ചാരി, ശ്രദ്ധിക്കണം,
he was a wild man.
കുഞ്ഞുങ്ങൾ,
children,
നമ്മുടെ കുട്ടികൾ, അവർ പുറത്ത് വീടിനകത്ത് സമയം ചെലവഴിക്കാതെ പുറത്തേറെ സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് വനസഞ്ചാരത്തിന്റെ ഒരു സിംപ്റ്റമാണ്.
If our children would enjoy spending more time out of their homes, it is a symptom or a sign of something wild.
അവരെ പുറം ലോകത്തിലേക്ക് എൻക്രോച്ച് ചെയ്ത് വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ പലവിധമായിരിക്കുന്ന സുഖ ദുഃഖങ്ങളുടെ ഇരുട്ടിലെ വനത്തിലേക്ക് കയറുവാൻ അവർ ആഗ്രഹിക്കുക.
It means that they want to enter into the world and things that are contrary to the things of God.
Skillful എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കഴിവുകൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ പിടിച്ചു കയറാൻ കഴിയൂ.
ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ദേ നീഡ് ടു ബി സ്കിൽഫുൾ ഓർ ഓൺലി വിത്ത് ദെയർ ഓൺ ആക്യുമെൻ ആൻഡ് ഓൺലി വിത്ത് ദെയർ സ്കിൽസ് ദാറ്റ് ദേ ക്യാൻ സ്റ്റാൻഡ് ഫേം.
അവന് വേണ്ടത് വനത്തിലെ വന്യമൃഗങ്ങളെ അവന് വേണ്ടത്, അതുകൊണ്ട് അവൻ വനത്തിൽ ജീവിക്കുന്നു.
ഹി വാണ്ട്സ് ദ വൈൽഡ് ആനിമൽസ് ഇൻ ദ ഇൻ ആൻഡ് ദേർഫോർ ഹി ലിവ്സ് ഇൻ ദ വൈൽഡ് എൻവയോൺമെന്റ്.
വന്യമൃഗം യാഗത്തിന് കൊള്ളുന്നതല്ല, ദൈവത്തിന് കൊള്ളുന്നതല്ല, വന്യമൃഗങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ.
ദ വൈൽഡ് ആനിമൽ റെഫേഴ്സ് ടു ദ തിങ്സ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ടു ദ ലോർഡ്, ഇറ്റ് കാൻ ബി യൂസ് ഫോർ സാക്രിഫൈസ്.
ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ബട്ട് ജേക്കബ് was a hunt sorry tent dweller na but enna ennalo yakobo than കൂടാരവാസിയും ശാന്തനുമായിരുന്നു.
It's written but Jacob was dwelling in tents.
കാരണം അവൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ പിടിക്കാൻ വലിയ കഴിവും അമ്പും കൊണ്ടൊന്നും രക്ഷയില്ല. പിന്നെന്തുവാ, താഴ്മയും വിനയവും കൃപയിലും മാത്രമേ അവന് താങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവൻ കൂടാരങ്ങളിൽ ഏറെ സമയം ചെലവഴിച്ചു.
But what Jacob wanted was God, and to receive God you don't need a bow or arrow. What you need is humility, grace and love.
അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് എന്താ?
What do we read after that?
28
verse 28.
അവിടെ ഇസ്ഹാക്കിനെ റിബേക്കയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുക.
ഹിയർ വി ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ട്രൈയിങ് ടു കമ്പയർ ഐസക് ആൻഡ് റിബേക്ക.
ഇസ്ഹാക്കിന്റെ സ്നേഹത്തിന്റെ കാരണം പറയുന്നുണ്ട്.
ഇറ്റ് സേസ് ദ റീസൺ ഫോർ ഐസക്സ് ലവ്.
ഏശാവിന്റെ വനസഞ്ചാരത്തിന്റെ കാരണം പറയുന്നുണ്ട്.
ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ഈസോസ് വൈൽഡ് ലവ് ഓഫ് വൈൽഡ്.
യാക്കോബിന്റെ കാര്യം നാം ഗ്രഹിക്കേണ്ടതാണ്.
വി നീഡ്
മുഴുവനും തെളിച്ച് പറയുന്നില്ല.
വി നീഡ് ടു ഡിസേൺ തിങ്സ് റിഗാർഡിംഗ് ജേക്കബ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് സെഡ് ക്ലിയർലി.
അതേപോലെ ഇസഹാക്ക് സ്നേഹിച്ചതിന്റെ കാരണം പറഞ്ഞു. റിബേക്കയോ അല്ലേ, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു, എന്തുകൊണ്ടെന്ന് നിങ്ങൾ പറ.
It is mentioned the reason for which Isaac loved Esau, but it is not mentioned why Rebecca loved Jacob. But could you please tell why was that so?
ഇസഹാക്ക് സ്നേഹിക്കുന്നതിന് കാരണം പറഞ്ഞു, റിബേക്ക സ്നേഹിക്കുന്നതിന് കാരണം നിങ്ങൾ പറയണം. ദൈവത്തിന്റെ ആത്മാവ് അത് ഫില്ല് ചെയ്യാൻ വെച്ചിട്ടിരിക്കുക.
It is the spirit of God has mentioned why Isaac loved Esau, but the reason for which Rebecca loved Jacob is not mentioned here.
എന്തായിരിക്കും?
What could have been the reason?
ദൈവം അവനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
God has said some things about Jacob.
Rebecca യാക്കോബിനെ നോക്കുന്ന വിധം വളരെ വ്യത്യാസമുള്ളതാണ്.
The way in which Rebecca looks at Jacob is very different.
ദൈവം സ്നേഹിക്കുന്നവൻ,
the one God loves.
ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചവൻ,
the one God has decided to bless.
ഇളയവനെ സേവിക്കത്തക്കവണ്ണം ദൈവം ഉയർത്തുവാൻ പോകുന്നവൻ,
the elder one shall serve the younger and thus the one who is going to be raised.
അപ്പോൾ ഒരാൾ മാനുഷികമായി ഇസഹാക്കിനെയും യാക്കോബിനെയും കാണുമ്പോൾ ഒരാൾ ആത്മീകമായി ഇസഹാക്കിനെയും യാക്കോബിനെയും കാണുകയാണ്.
When one person looks at Jacob and Isaac in a human standpoint, we have another person looking at from the divine standpoint.
യാക്കോബിനെ ചതിയൻ എന്ന് ആരാണ് പറഞ്ഞത്?
Who had called Jacob as a deceiver?
വേറെ ആരെങ്കിലും? ലാബാനോ? യാക്കോബിനെ ഏശാവാണ് പ്രധാനമായും ചതിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, വേറെ ആരും പറഞ്ഞിട്ടില്ല.
ഇറ്റ് വാസ് ഈസോ ഹു ഹാഡ് പ്രൈമറിലി കോൾഡ് ജേക്കബ് ആസ് എ ഡിസീവർ.
ഞാൻ പറയാൻ കാരണം, യാക്കോബിനെ ഏശാവാണ് പറഞ്ഞത്. ഏശാവിന്റെ വാക്കുകളെയാണോ നാം യാക്കോബിനെ അഡ്രസ് ചെയ്യുവാൻ ഉപയോഗിക്കേണ്ടത്, കോട്ട് ചെയ്യേണ്ടത്?
Are we going to borrow the words of Esau to address Jacob?
നമ്മൾ എപ്പോഴും യാക്കോബിനെ ചതിയൻ 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 എന്ന് പറഞ്ഞ ആരെ കോട്ട് ചെയ്തോണ്ടാ? അഭക്തനായിരിക്കുന്ന ഏശാവിന്റെ വാക്കിനെ കോട്ട് ചെയ്തോണ്ടാ?
We call Jacob deceiver by quoting the unfaithful or unbeliever Esau.
ബൈബിളിൽ ഇയോബിന്റെ കൂട്ടുകാർ വന്നിട്ട് ഒത്തിരി ദൈവീയ പ്രവചനങ്ങൾ പോലെ ഇയോബിന്റെ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്.
In the scriptures we find that the friends of Job talks about various things to him as if it was a word of God.
അത് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നു.
Can we quote those things?
അത് ദൈവശ്വാസീയമായിട്ട് എഴുതപ്പെട്ടതാ, പക്ഷെങ്കിൽ അതൊരിക്കലും ആത്മശ്വാസീയമായി പറയപ്പെട്ടതല്ല.
Though it is God breath, but can we say it is spirit birth and can we learn from it?
Adu manushinte abhiprayamana ennu vachal palarum njan sodichittunde Yobinte vaakkingale quote cheyunnathu pole thanne Yobinte kootukara vaakkukal quote cheyidatte palalum padipikkunu.
Those are teachings of man, and many, just like they quote the words of Job, they also quote the words of his friends.
Ini valare sodichu kekkanam Yesu Kristu neethiman enna തെളിയിക്കുവാൻ പലപ്പോഴും യേശുക്രിസ്തു കടന്നുപോയ മനുഷ്യ കോടതികളുടെ അഭിപ്രായത്തെ നാം കോട്ട് ചെയ്യാറില്ലേ?
ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് റൈറ്റസ്, സംടൈംസ് വി ടേക്ക് ഇൻ ഓർ ബോറോ ദ വേർഡ്സ് ഓഫ് ദി ഹ്യൂമൻ കോർട്സ്.
ശരിയാണോ അത്?
ഇസ് ദാറ്റ് ട്രൂ?
പീലാത്തോസ് നീതിമാനെന്ന് പറഞ്ഞാൽ പീലാത്തോസിന് ഹെഡും ടെയിലും അറിയാവോ യേശുക്രിസ്തുവിന്റെ?
ഇഫ് പൈലറ്റ് സേസ് ദ ലോർഡ് ഈസ് റൈച്ചസ്, ഡസ് ഹി നോ എനിതിങ് അബൌട്ട് ദ ലോർഡ്?
ഗലീലക്കാരനാണെന്ന് പോലും മനസ്സിലാക്കിയ അവസാന നിമിഷം.
It is at the last moment that even he realized that he was from Galilee.
Bethlehem ilaanennulla kaari oru vithil idhasane pidiyilla.
He had no idea that Jesus came from Bethlehem.
Pinne avasanam vannappa evidunnannu chodichu thante oru pidiyillennu veluvaakkayum cheythu.
At the end he, by asking where did he come from, he proved that he had no idea about who Jesus was.
Satyathoda satyam aare ennu chodikkunnathinu varam satyam endu ennu chodichu uttaram kelkkuvan nilkkade poyavanaanu Pilathos. സത്യത്തോട് സത്യം ആര് എന്ന് ചോദിക്കാതെ സത്യം എന്ത് എന്ന് ചോദിച്ച് ഉത്തരം കേൾക്കുവാൻ നിൽക്കാതെ കടന്നുപോയവനാണ് പീലാത്തോസ്.
To truth
he asked what is truth instead of asking who is truth, and without standing there for a reply he left Jesus Christ. How come Pilate can authoritatively say that this man is righteous? Even neethiman ennu engane parayan Pilathosinu kazhiyum?
How could Pilate say that he was a righteous man?
Nammal oru karyam manasilakkanam, pala karyangal ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു കാര്യം ഇല്ലെന്ന് പറയാൻ ഏറെ പ്രയാസമാണ്.
We need to understand it is more difficult to say that there is something than by saying there isn't anything.
ഉദാഹരണത്തിന്, ഒരു മനുഷ്യനിൽ പാപമില്ല എന്ന് പറയണമെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ അറിയണം, എന്തുമാത്രം അറിയണം?
If you need to prove that in a man there is no sin, to what, how much extent you need to know about that person?
ജനനം തൊട്ടെന്ന് പറഞ്ഞാൽ പോരാ, ജനനത്തിന് മുമ്പും അറിയണം. കാരണം എന്താ? ജനിച്ചത് പാപത്തിലാണെങ്കിലോ?
യു നീഡ് ടു കം ടു നോ ഈവൻ ബിഫോർ ബർത്ത്, ബിക്കോസ് വാട്ട് ഇഫ് ദ പേഴ്സൺ ഈസ് ബോൺ ഇൻ സിൻ?
See, it's an impossible task. ഈ വ്യക്തിയിൽ പാപമുണ്ടോ എന്ന് അറിയാൻ, ആ നിലയിൽ പാപം ഇല്ലെന്ന് പറയാൻ പാപം ഉണ്ടെന്ന് പറയാൻ എളുപ്പമാ അല്ലേ? ഒരു പാപം കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ പാപം ഇല്ലെന്ന് അറിയണമെങ്കിൽ മുഴുവൻ ജീവിതത്തെ കണ്ടുപിടിക്കണം.
If you need to say that a person is sinful, one sin in his life is enough for you to say that, but to say that he is not sinful at all, you need to know the whole of his life.
Udaharanathina oru vyakti parayana ee pravanjathil devamilla.
If somebody says that in this world there is no God,
angane parayanamengil avan endu mathram arivu undayirikkanam.
If he were to say that, how much knowledge should he possess?
മുഴുവൻ പ്രപഞ്ചത്തെ തപ്പി നോക്കി അരിച്ചു പെറുക്കി അവസാനം ആ മുഴുവൻ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദൈവം ഇല്ലെന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ.
He need to search the whole world, and then with that knowledge, the whole universe, and with that knowledge then he will have to say, after much scrutiny, that he will have to say that there is no sin,
no god. അന്നേരം ആ ഋഷിക്കാര് ചന്ദ്രനിൽ പോയിട്ട് പറഞ്ഞിട്ട് ദൈവം അവിടെ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു.
The Russians went to the moon and said that there is no God.
Njan paranju manasilavunnundo?
Hope you understood.
Appol Yesu Christuvine neethimanennu teliyikkuvan devu cheythu manushya kodathikale aashrayikkirathu, avarkku adu parayanavilla, parayan adhikaaravumilla.
Please do not depend on the courts of this world to say that the Lord Jesus Christ is righteous.
ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ദൈവത്തിനല്ലാതെ, ഇവൻ നീതിമാൻ എന്ന് ദൈവത്തിനല്ലാതെ ആധികാരികമായി പറയുവാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് ദൈവത്തെ മാത്രമേ ദൈവത്തെക്കുറിച്ച് പറയുവാൻ കോട്ട് ചെയ്യാവുള്ളൂ.
only caught God when it comes to things of God, because God did say that he is I am well pleased in him.
പലപ്പോഴും പീലാത്തോസ് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കാറുണ്ടല്ലേ, എത്രയോ ദുഃഖകരമാണ്.
Sometimes it is sad that we quote what Pilate said and then we worship the Lord.
ഇത് ഞാൻ ഒരിടത്ത് പഠിപ്പിച്ചപ്പം ഞെട്ടിക്കുന്ന ഒരു വാക്യവുമായിട്ട് എന്റെ അടുക്കൽ ഒരാൾ വന്നു. വാസ്തവത്തിൽ ഞാനങ്ങ് എന്തു പറയുന്നേ, എന്റെ കയ്യിലുണ്ടായിരുന്ന ബലം മുഴുവൻ അങ്ങ് ചോർന്നു പോയതുപോലായിപ്പോയി. 1 തിമോത്തിയോസ് 6:13.
Let's read 1 Timothy 6:13. That's a statement when somebody brought to me after I brought a message and it
on,
I felt
on this subject.
From this subject, and I felt as if I became right.
ദേ എന്റെ ഊർജം മുഴുവൻ പോയ വാക്യമായി, ഇച്ചിരി ഊർജം എടുത്തു പറഞ്ഞേ. ആ ആ പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷിവെച്ച്. അപ്പം പൊന്തിയോസ് പീലാത്തോസ് സാക്ഷ്യം പറഞ്ഞു എന്ന് പൗലോസ് കോട്ട് ചെയ്യുന്നില്ലേ?
Doesn't based on this word that Paul quotes that Pontius Pilate did give a good confession about Jesus Christ?
തീർച്ചയായിട്ടും എന്റെ ഊർജം പോവില്ലേ. ഞാൻ വീട്ടിൽ പോയി അനേക നിലയിൽ അതിനെ പഠിക്കാനായിട്ട് ശ്രമിച്ചു.
I went home and tried to learn it in different ways.
ആ വാഗം മലയാളത്തിൽ കറക്റ്റ് ആണ്, എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
In English it is more clearer.
ഞാനത് വായിച്ച് കേൾപ്പിക്കാം.
I will read it.
Who witnessed Jesus Christ witnessed, who witnessed the good confession before Pontius Pilate എന്ന് എഴുതിയിരിക്കുന്നത്.
Here it said that the Lord Jesus Christ witnessed the good confession before Pontius Pilate.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് രക്തത്തിൽ കുളിച്ച് നിൽക്കുവാൻ ബലമില്ലാതെ കണ്ണുകളും ചെള്ളയും വീർത്ത് തലയിൽ മുൾമുടി ചൂടിയിരിക്കുമ്പോൾ അവനോട് ചോദിക്കുന്നു, നീ യഹൂദന്റെ രാജാവോ? ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു ഒരു ഒരു സംശയവുമില്ലാതെ നല്ല സാക്ഷ്യം കഴിച്ചു. താൻ സത്യമാണെന്നും സത്യം അറിയിക്കുവാൻ വന്നെന്നും തന്റെ രാജ്യം ഐഹികമല്ലെന്നും ഞാൻ ആകുന്നു എന്നും പറഞ്ഞ് നല്ല സാക്ഷ്യം കഴിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. പീലാത്തോസ് ഇങ്ങോട്ട് പറഞ്ഞെന്നല്ല, പീലാത്തോസിനോട് അങ്ങോട്ട് പറഞ്ഞെന്നാണ് ആ വാക്യം അവിടെ പറയുന്നത്.
ജീസസ് ക്രൈസ്റ്റ് വൈൽ ഹി വാസ് സഫറിംഗ് ഡിപ്ഡ് വിത്ത് ബ്ലഡ് ആൻഡ് ടയേർഡ് ആൻഡ് വൈൽ ഹി ഹാഡ് ദ ത്രോൺസ് ഇൻ ഹിസ് ഹെഡ് ദ പൈലറ്റ് ആസ്ക്ഡ് ഹിം, ആർ യു ദ കിംഗ് ഓഫ് ദ ജൂസ്? ആൻഡ് വിത്ത് എ ഗുഡ് കൺഫെഷൻ ഹി സെഡ് യെസ് ഐ ആം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇസ് മെൻഷൻഡ് ഹിയർ.
യോഹന്നാൻ 2:23 പറയുന്നത്, അവന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അവനോ, അവിടെ ഇരിക്കുന്ന യേശുവോ, തന്നെ തന്നെ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അവൻ അറിഞ്ഞിരിക്കിയാൽ ആരെക്കുറിച്ചും അവന് സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു. ഒരു മനുഷ്യന്റെയും സാക്ഷ്യം പ്രത്യേകാൽ ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് വേണ്ട എന്നുള്ളത് നാം അറിയണം. അതുകൊണ്ട് മനുഷ്യ ഒപ്പീനിയൻസിന് അതിൻ്റെതായ വില മാത്രമേ കൊടുക്കാവുള്ളൂ.
It said that many believed in his name when they saw the signs which he did, but Jesus did not commit himself to them because he knew all men.
അപ്പോൾ ഈ നിലയിൽ വേണം നാം ദൈവജനത്തിനെ വരും ദിവസങ്ങളിൽ കാണാൻ, ദൈവത്തെ അറിയുവാൻ. ദൈവത്തിന്റെ ദൈവശ്വാസീയമായ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട വാക്കുകളെ ആയിരിക്കണം നാം പഠിക്കുവാനും തൂക്കി നോക്കുവാൻ.
Therefore in the days to come, in order to understand about God, we need to depend on words that come from God with all its weight.
അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിനെ കുറിച്ചാണല്ലോ.
Now we have been learning about Jacob.
യാക്കോബിനെ ചതിയൻ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ നമ്മൾ നോക്കിയത്.
We had gone through these references while we came to a point where Jacob was called as a deceiver.
എന്നാൽ യാക്കോബിനെ ചതിയൻ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് നാം ശ്രദ്ധിക്കാൻ
പോവുകയാണ്. We are going to learn whether is it possible for us to call him as a deceiver.
ഒന്നാമത് നമുക്ക് വായിക്കാം 25:33.
Let's read Genesis chapter 25:33.
Yeah.
Then Jacob said, swear to me as of this day. So he swore to him and sold his birthright to Jacob.
Sold his birthright. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠാവകാശം എന്നതിലുപരി ജന്മം കൊണ്ട് ലഭിച്ച ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞു.
It says that he sold his birthright, which he received as a result of his birth.
ഉദാഹരണത്തിന് ഈ പേന ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഒരു സഹോദരനിൽ നിന്നും കാശ് കൊടുത്ത് മേടിച്ചതാണെന്നിരിക്കട്ടെ.
For example, if the pen that I have is a pen that I liked very much and I bought it from another brother.
ഉദാഹരണത്തിന് ഞാൻ ജോയൽ ബ്രദറിൽ നിന്നും മേടിച്ചാണെന്നിരിക്കട്ടെ.
Let's say that brother has got it from me, bought it from me.
ഇത് ജോയൽ ബ്രദറിന്റേതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു.
All of you knew that this was my pen.
എന്നാൽ ഇപ്പോൾ ഞാൻ ഇത് മേടിച്ചിരിക്കുക.
But now dear brother has taken and bought it from me.
അപ്പൊ ഇനി ഞാൻ എന്തോ പറയണം, ഇത് എന്റെ പേനയാന്ന് പറയണോ ജോയൽ ബ്രദറിന്റെ പേനയാന്ന് പറയണോ?
Now what should I be saying, whether it is my pen or whether it is brother's pen?
എന്റെ പേനയാന്ന് ഞാൻ പറയല്ലേ.
Brother would say now that it is his pen.
അതോ ഈ കമ്പനി പേര് നോക്കി വെച്ച് ഇത് പാർക്കറിന്റെ പേനയാ എന്റെ പേനയല്ലെന്ന് പറയണോ?
Or would I look at the company name and say that this is Parker's pen?
അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം യാക്കോബ് നേരിട്ട് വിലയ്ക്ക് മേടിച്ച ഒരു അവകാശമാണ് ജന്മാവകാശം, അല്ലെങ്കിൽ ആ ജ്യേഷ്ഠാവകാശം, ബർത്ത് റൈറ്റ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്.
Therefore what it's mentioned here is Jacob by himself he bought that birth right for himself.
അപ്പോൾ ജ്യേഷ്ഠാവകാശം എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് ജ്യേഷ്ഠന് ലഭിച്ചതെല്ലാം തനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം.
What it means that the rights that his brother had is the or the claims that his brother had has become his because he bought it.
എന്ന് വെച്ചാൽ എന്തെല്ലാം ഏശാവിന് ജ്യേഷ്ഠൻ എന്ന നിലയിൽ ജന്മം കൊണ്ട് അവകാശപ്പെടുവാൻ കഴിയുമോ അതൊക്കെയും യാക്കോബിന് അവകാശപ്പെടാൻ കഴിയും. കാരണം അവൻ ചോദിച്ചത് വെറും പേരോ നാളോ ഏതോ ഒരു അനുഗ്രഹമോ അല്ല, പിന്നെ എന്തുവാ ജന്മം കൊണ്ട് ലഭിക്കുന്ന ബർത്ത് റൈറ്റ് ആണ് ചോദിച്ചത്.
It means that all the rights and inheritance and claim that Esau could own could now be Jacob's because he bought it from him.
ഇങ്ങനെയൊക്കെ യാക്കോബ് ചെയ്യുമ്പോൾ നാം ചിന്തിക്കണം യാക്കോബിന്റെ മനസ്സിൽ എന്തായിരുന്നു.
While Jacob did all this, we need to understand what went through the mind of Jacob.
ഇത് ആരെങ്കിലും കണ്ടോ ഈ ഡീല്?
Did anybody see this deal?
ആരും കണ്ടില്ല.
Nobody saw it.
എഴുതി പ്രൂഫ് ആയിട്ട് വല്ല ഒപ്പിട്ട് മേടിച്ചോ?
Was any initial done, signature done?
ഇല്ല.
No.
ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് അപ്പനിൽ നിന്നും ചതിച്ച് അനുഗ്രഹം മേടിക്കാമെന്ന ചിന്തയോടുകൂടിയാണോ ജ്യേഷ്ഠാവകാശം മേടിച്ചത്?
Did he do take the birthright with intention of deceiving his father?
ആണോ? താൻ പിന്നീട് അത് ചെയ്തു. എന്നാൽ അതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ താൻ ഇത് ചെയ്തത്?
ഹി ഡിഡ് ദാറ്റ് ലേറ്റർ ബട്ട് വിത്ത് ഇൻറ്റൻഷൻ ഹി ഡിഡ് ദിസ്.
അല്ല,
നോ.
അപ്പോൾ ഈ വിൽപ്പന അല്ലെങ്കിൽ ഈ ക്രയവിക്രയം കൊണ്ട് താൻ ഏത് നിലയിലെ സാറ്റിസ്ഫൈ ആവുന്ന ഏശാവ് ഞാൻ പണ്ടൊന്ന് വിറ്റായിരുന്നു എന്നാ ശരി നീ എടുത്തോ എന്ന് ഏശാവ് പറയാൻ പോകുന്നു. ഞാൻ പണ്ടൊന്ന് വിറ്റായിരുന്നു അതുകൊണ്ട് നീ ജ്യേഷ്ഠാവകാശം എടുത്തോ എന്ന് ഏശാവ് പത്ത് വർഷം കഴിഞ്ഞ് പറയാൻ പോകുന്നുവോ?
Esau going to say that I have sold it so that you take it.
എന്നാൽ സകലതും കാണുന്ന ദൈവം അത് കാണുന്നു എന്ന് തീർച്ചയായിട്ടും യാക്കോബിന് വിശ്വസിക്കാൻ കഴിയും.
But Jacob could believe that the God who sees everything knew it.
ഇനി ഞാൻ ചോദിച്ചോളട്ടെ, ദൈവം ഈ ഡീൽ അംഗീകരിച്ചോ ഇല്ലയോ?
Did God accept this deal?
യാക്കോബ് മേടിച്ചതും ഏശാവ് വിറ്റതും ദൈവം അംഗീകരിച്ചോ ഇല്ലയോ?
What Jacob bought and what Esau sold, did God accept it?
25 34 വാചകം.
Chapter 25 verse 34.
ഇങ്ങനെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് ആരാ പറഞ്ഞേ?
Who said that Esau despised his birthright?
പരിശുദ്ധാത്മാവ് പറഞ്ഞല്ലേ.
It was the spirit of God.
എന്നാൽ അത് നമുക്ക് പോരാ, എബ്രായർ 12 എടുത്താട്ടെ.
Let's go to Hebrews chapter 12.
16ഉം 17ഉം വായിച്ചാട്ടെ.
Verse 16 and verse 17.
ആ കേട്ടോ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഴുത്തുകാരൻ ഹെബ്രായ എഴുത്തുകാരനെ കൂടി പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡീൽ ഇവിടെ നടന്നപ്പോൾ സ്വർഗത്തിൽ ആ ഡീല് രേഖപ്പെടുത്തി അംഗീകരിക്കപ്പെട്ടു. ദൈവം അംഗീകരിച്ചതാണ് നാം അംഗീകരിക്കേണ്ടത്.
While this deal was done, heaven saw it, God looked at it and he accepted it, for it is written here, Esau, who for one morsel of food sold his birthright.
ഇനിയും യാക്കോബ് ചതിച്ചു എന്നാണല്ലോ നമ്മൾ പറയുന്നത്.
We say that Jacob deceived.
യാക്കോബ് വശങ്ങിൽ ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്തോ പറഞ്ഞെന്നറിയോ?
But you know what Jacob said about what he did?
ഒന്ന് വായിച്ചാട്ടെ, 27:12.
Let's read Genesis 27:12.
ഒരു സെക്കൻഡ്, എല്ലാവർക്കും കിട്ടിയോ? ഉൽപ്പത്തി 27:12
വായിച്ചാൽ
തോന്നിയിട്ട് എന്നുള്ളൊരു ഉപരി ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഷാൽ സീം ടു ബി എ ഡിസീവർ ടു ഹിം. അവൻ അങ്ങനെ തോന്നും, ഞാനെന്തല്ല, ഞാൻ ചതിയൊന്നുമല്ല. പിന്നെ അങ്ങനെ തപ്പി നോക്കുമ്പം എന്റെ അപ്പന് തോന്നും ഞാൻ ചതിയനാണ്, അതേപോലെ ഞാനിത് അവകാശം പറഞ്ഞ് മേടിച്ചെന്നും ഒക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, അപ്പൻ അറിയത്തില്ല. അപ്പൻ എന്തോ തോന്നും ഞാൻ ചതിയനാണെന്ന് തോന്നും, താൻ ചതിയനല്ല.
But we mean that Jacob, when his father would feel him, father might seem that he is a deceiver, for the father doesn't know that I have bought the birthright from my brother.
അപ്പോൾ ദൈവം അംഗീകരിച്ചു.
Therefore God accepted it.
യാക്കോബ് ഇങ്ങനെയാണ് കാണുന്നത്.
This is how Jacob looks at it.
ഇനി അമ്മ കാണുന്നത് എങ്ങനെയാണ്?
Let's look at how the mother looks at it.
ഒന്നാമത്, ഈ കുഞ്ഞുങ്ങൾ ജനിക്കും മുമ്പേ യാക്കോബിനെ കുറിച്ചുള്ള ദൈവഹിതം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം.
Even before the children were born, the mother was clear about the will of God for these children.
അത് മാത്രമല്ല, ഇവൻ കൂടാരവാസിയും അമ്മ സ്നേഹിക്കുന്നവനുമാകയാൽ ഈ ഡീല അമ്മ അറിഞ്ഞിരുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു.
And moreover, since he was dwelling in the home and he was loved by the mother, I believe that the mother very well knew about this deal.
എന്നാൽ ഒരിക്കലും യാക്കോബ് ശപിക്കപ്പെടത്തില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു.
But the mother was assured that Jacob would never be cursed.
ആ ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാമോ?
Where did she get that assurance from?
മൂന്ന് കാര്യങ്ങളോട് കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു.
ഐ ബിലീവ് ഷീ ഹാസ് ഗോട്ട് ഇറ്റ് ഫ്രം ത്രീ തിങ്സ്.
ഒന്ന്, ദൈവം തന്നെ പറഞ്ഞു ജനിക്കും മുമ്പേ മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇളയവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും.
One, God himself said, the elders shall serve the younger and God shall bless him.
രണ്ടാമത്, യാക്കോബിനെ റിബേക്ക സ്നേഹിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം, അവൻ ദൈവഭക്തനായിരുന്നു, മാത്രമല്ല ഈ ഡീലും അവൾ അറിഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞു.
And the second, Rebecca loved Jacob because he was a godly man and he knew this deal. She knew this deal.
Rebecca ഈ കാര്യം കേട്ടപ്പോൾ, ഏതാ ഇസഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന കാര്യം കേട്ടപ്പോൾ അവൾക്ക് അതിൽ നിന്നും ഒരു 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 ക്ലിയർ ഗൈഡൻസ് കിട്ടി. അതാണ് ഒരിക്കലും യാക്കോബ് ശപിക്കപ്പെടത്തില്ലെന്ന് ഉള്ള ഉറപ്പ് അവൾക്ക് ലഭിച്ചു.
When Rebecca heard about that Isaac was going to bless Esau, she received a clear guidance and that was one of the reason why she believed that this can't be cursed.
ആ ഗൈഡൻസ് 27:7 നമുക്ക് കിട്ടും.
That guidance we find in Genesis 27:7.
27:7. ആ കേട്ടതിൽ ഏതാണ് അവൾക്ക് ഉറപ്പായിട്ടും യാക്കോബ് അനുഗ്രഹിക്കപ്പെടും എന്ന് മനസ്സിലായത്?
ഇൻ ദോസ് വേർഡ്സ് ദാറ്റ് ഷീ ഹേർഡ്, വിച്ച് വാസ് ഇറ്റ് അഷ്യൂർഡ് ഹർ ദാറ്റ് ജേക്കബ് വിൽ നെവർ ബി കേഴ്സ്ഡ്.
രുചികരമായ ഭക്ഷണം, പിന്നെ യഹോവയുടെ മുമ്പാകെയാണ് ഇസഹാക്ക് യാക്കോബിനെ അല്ല ഏശാവിനെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഇതൊരിക്കലും നടക്കത്തില്ല, കാരണം എനിക്കറിയാം ദൈവം ആരെയാണ് അനുഗ്രഹിക്കാൻ പോകുന്നത്. എന്റെ മോനെ യാക്കോബെ, നീ എടുത്തോണ്ട് വാ ഒരു ആടിനെ, നീ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എനിക്കറിയാം ദൈവത്തിന്റെ ഹൃദയം, നിന്റെ അപ്പൻ ഇപ്പോൾ കണ്ണു കണ്ടുകൂടാ.
The words that Isaac would be blessing Esau in the presence of the Lord made her realize there is no way that Esau can be blessed and therefore she says, Jacob, bring a lamb and take it to the father.
അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം.
Therefore, we need to understand some things regarding blessing.
എന്നാൽ അതിനു മുമ്പായിട്ട് ഇത് എങ്ങനെ സംഭവിച്ചു? എങ്ങനെ റിബേക്കയ്ക്ക് മനസ്സിലായത് ഇസഹാക്കിന് മനസ്സിലാകാതെ പോയി?
before that, how is it that Rebecca understood it and Isaac didn't understand this truth?
പലരും എന്നോട് വന്നു ചോദിക്കും, ബ്രദറെ ദൈവഹിതം എങ്ങനെയാണ് അറിയുന്നത്?
മെനി പീപ്പിൾ ആസ്ക് ഹൗ കാൻ വി ഫൈൻഡ് ദ വിൽ ഓഫ് ഗോഡ്.
ഒന്നാമത് ഞാൻ പറയാറുള്ള കാര്യം,
the first thing that I tell them,
നമ്മൾ ഈ ദൈവഹിതം എപ്പോഴാണ് അന്വേഷിക്കുന്നത്?
That we need to, that when is it that we seek the will of God?
മിക്കവാറും കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ദൈവഹിതം അറിയണം.
Most of the time, during the time of marriage, people wants to know the will of God.
See, നമ്മൾ ഇങ്ങനെ നമുക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ മാത്രം ഒരു വ്യക്തിയുടെ ഹിതം അറിയണമെങ്കിൽ നടക്കുകയില്ല.
If we want to know the things,
the will or the desire or the heart of a person only on certain instances, that's not going to be practical. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ ഹിതാനിഷ്ടങ്ങളും അറിയുമ്പോൾ മാത്രമേ മേജർ ആയിരിക്കുന്ന കാര്യങ്ങൾ അറിയുക മാത്രമല്ല അറിഞ്ഞാൽ ഉറപ്പിക്കാനും പറ്റുള്ളൂ.
Only if we know the likes and dislikes of a person as whole, we will be able to know clearly that person's will.
See, chalappo nammal vicharikkunnathu thanneyayirikkum devihidam, pakshe namukku orappilla. Kaaranam enta? Jeevithathil cheruthine orappichu parijayamillatha naam veluthine engane orappichu parayum idu thanneyanu devihidam enna.
Sometimes we do not know what the will that we think would be the will of God, but we don't know it because we have not committed and realize the will of God in small matters.
Adukonde cheruvilode parijeyichu veludinayi orappikkuvan jeevithathil ippole ningal cheruvilode devahidam parijeyichu parijeyikkanam.
Therefore we need to practice knowing the will of God in small matters before we are able to understand will of God in great matters.
Adukonde kochu kunjangalode ippol thanne devahidathinayi ariyuvanulla practice kodukkumbol avar naale vyaktamayi parayum, this is the will of God regarding my life ennu parayum.
Therefore for the younger generations we need to teach them to practice and know the will of God at this age so that in the later ages they will be able to understand his will.
കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, you have the freedom. നിനക്ക് സഭയിൽ ഒന്ന് എഴുന്നേറ്റ് ഒരു ബൈബിൾ വായിക്കണമെന്നോ ഒരു പാട്ടിന്റെ നമ്പർ പറയാനോ അല്ലെങ്കിൽ ഒന്ന് ആരാധിക്കാനോ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷെങ്കിൽ അത് ദൈവഹിതവും ദൈവ നടത്തിപ്പും ഇല്ലാതെ ഒരിക്കലും ചെയ്യരുത്, പപ്പയെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് എന്നെപ്പോഴും ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും.
ഐ വുഡ് സേ ടു ദി യങ് ചിൽഡ്രൻ ദാറ്റ് യു ഹാവ് ഓൾ ദ റൈറ്റ് ടു എക്സോർട്ട് ഓർ ഗീവ് എ നെയിം നമ്പർ ഫോർ ഓഫ് എ സോങ് അമംഗ്സ് ദി ബിലീവേഴ്സ്, ബട്ട് പ്ലീസ് ഡു നോട്ട് ഡു ഇറ്റ് ജസ്റ്റ് ടു മേക്ക് യുവർ ചൈൽഡ് ഫാദർ ഹാപ്പി, ബട്ട് യു നീഡ് ടു ബി ഷുവർ ദാറ്റ് ദി ലോർഡ് ഈസ് ലീഡിംഗ് ആൻഡ് guiding you to do it.
രണ്ടാമത്തെ ദൈവഹിതം അറിയാനുള്ള ഒരു പ്രധാന ഘടകം,
and the second important way of finding God's will,
ഞാൻ ജഡീകമായി ഒരു പ്രത്യേക ഡിസിഷൻ മേക്കിംഗിൽ ലീനിയന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആണെങ്കിൽ എനിക്ക് ദൈവഹിതം അറിയാൻ വലിയ പ്രയാസമായിരിക്കും.
If I am inclined towards doing things or taking decisions according to the flesh,
അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്പിരിറ്റിലുള്ള ദൈവിക ഡിസിഷനെ വ്യക്തമായി കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ വരും.
Then I would not be able to discern the things of the spirit or decision or the will of God.
അന്നേരം ആ അതുമായിട്ട് ഫ്ലഷ്ലി റിലേറ്റഡ് അല്ലാത്ത ഒരു വ്യക്തിയോട് ഗൈഡൻസ് ചോദിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും.
Therefore in that matter it would be better for me to ask guidance from a person not of the flesh.
Not related to that particular matter in flesh. ഉദാഹരണത്തിന് ഇസ്മായേൽ അവകാശിയാകാൻ പാടില്ല എന്ന ഡിസിഷൻ മേക്കിംഗിന്റെ ജംഗ്ഷനിൽ അബ്രഹാമും സാറയും നിൽക്കുകയാണ്.
Abraham and Sarah is at a junction where they came to realize that Ismail can't be the inheritor.
അവിടെ എഴുതിക്കുന്ന അബ്രഹാമിന് ആ കാര്യം അനിഷ്ടമായെന്ന്.
It says that Abraham,
yeah, what disliked that particular junction,
disliked that particular thing.
Annaram devam edavaduga.
So God intervenes
nindu parayana
and says
aval ninde bharya parayunu ippa kekkanam.
You need to listen to your wife now.
Enda karyam?
Why is that so?
Abraham ismailumayitta fleshly connected aanu, etra ayalum aadyam janicha maganaanu, dna connection undu, pakshe saarakko avanumayi യാതൊരു ബന്ധവുമില്ല. സാറയ്ക്ക് നന്നായി ദൈവഹിതം മനസ്സിലാകുമ്പോൾ അബ്രഹാം ആകെ കൺഫ്യൂസ്ഡാ, ഇസ്മായിലെ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് അറിഞ്ഞുകൂടാ.
Though Abraham has got a fleshly relationship with Ishmael, Sarah is no way related in terms of the flesh with Ishmael, and therefore when Sarah came to know the will of God, she says so.
അതുകൊണ്ട് ദൈവം പറയാണ്, fleshly related അല്ലാത്ത ശരീരമെങ്കിലും സാറയുടെ വാക്കിനെ തല പോലെ കേൾക്കാൻ ആ പ്രത്യേക നിമിഷത്തിൽ ദൈവം അനുവദിക്കുക.
Therefore God allows in that point of time for Abraham to listen to the words of his wife.
ഇതു തന്നെയാണ് ഇസഹാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
This is the same thing that happened in the life of Isaac.
ഭക്തനാ,
he is a godly man.
അബ്രഹാം ഭക്തനാ.
Abraham was also a godly man.
അബ്രഹാമിന്റെ മകനാണ് ഇസ്മായിലും ഇസഹാക്കും.
And Ishmael is the son of Abraham.
അബ്രഹാമിന്റെ മകനാണ് ഇസഹാക്കും ഇസ്മായിലും.
Isaac and Isaac and Ishmael is the son of Abraham.
എന്നാൽ ഇസഹാക്കിന്റെ മകനാണ് ഏശാവും യാക്കോബും.
And Esau and Jacob are the children of Isaac.
എന്നാൽ കണക്ഷൻ ഇസഹാക്കിന് ഏശാവിനോടുള്ളത് ഫ്ലഷും ലേ റിബേക്കയ്ക്ക് യാക്കോബിലുള്ളത് സ്പിരിറ്റുമാണ്. ഇവിടെ വെച്ച് ഇസഹാക്കിനെ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ പോയി.
Therefore Isaac is however related to Esau in the flesh and Rebecca is related with Jacob in the spirit and thus Isaac could not take a decision.
അപ്പോൾ ഞാൻ പറഞ്ഞു ആ ദൈവഹിതം അറിയുന്നതിന്റെ രണ്ട് കണ്ടീഷൻ പറഞ്ഞു അവിടുന്ന് മുമ്പോട്ട് പോവുക.
After mentioning two conditions for knowing God's will, let's go forward.
എനിക്കൊരു സംശയം ഇതിന്റെ ഇടയ്ക്ക്.
I've got a doubt in between.
Ready ആണോ?
Are you ready?
യാക്കോബ് ഇസഹാക്കിന്റെ അടുക്കൽ ചെന്നപ്പോൾ എന്തെല്ലാം കഴിക്കുവാൻ കൊടുത്തു?
When Jacob went to Isaac, what did he give for Isaac to eat?
ദോ ർക്ക് പറയാമോ? വീഞ്ഞും കുഞ്ഞാടിന്റെ ഇറച്ചിയും കൊടുത്തു. വീഞ്ഞു കൊടുത്തായിരുന്നു.
Did he give wine?
ഭക്ഷണം അല്ല, വീഞ്ഞു കൊടുത്തോ ഇല്ലയോ?
Was wine given or not?
അപ്പം ഇറച്ചിയും വീഞ്ഞും കൊടുത്തെന്നാണോ നിങ്ങൾ പറയുന്നത്?
Do you say that he was given meat and wine?
അങ്ങനെയാണെങ്കിൽ അതെന്തിനെ കാണിക്കുന്നു?
If that is so, what does that signify?
കുഞ്ഞാടിന്റെ മാംസവും രക്തവും കാണിക്കുന്നുണ്ടോ?
Does it signify the meat of the lamb and blood?
എന്റെ ചോദ്യം പിടിയിട്ടോ?
Did you get my question?
എന്തായാലും എല്ലാവരും എന്നെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് അത്ര ശരിയല്ല, വായിച്ചേക്കാം. 27:25 ഒന്ന് നോക്കിക്കേ.
27:25.
അപ്പൊ വീഞ്ഞും കൊണ്ട് ചെന്നു.
Says that he even brought wine.
യാക്കോബിന്റെ ധൈര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിനെയും രക്തത്തെയും പ്രതിനിധീകരിക്കുന്ന കുഞ്ഞാടിന്റെ മാംസവും വീഞ്ഞുമാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്.
I believe that the boldness of Jacob is represented in the blood of and the body of the Lord Jesus Christ.
ആദ്യമായി ദൈവവചനത്തിൽ അപ്പത്തെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്?
Where is it for the first time in the scriptures where the bread is mentioned?
ദോ വിയർപ്പോട് കൂടെ അപ്പം ഭക്ഷിക്കും.
That you need to eat the bread with your sweat.
ചിലര് ചോദ്യം ചോദിക്കുമ്പോഴാ വിയർക്കുന്നത്.
Some people sweat when questions are asked.
വീഞ്ഞിനെ കുറിച്ച് ആദ്യമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്?
Where is the first time where wine is mentioned in the scriptures?
Noah veenu kudichappo.
It was when Noah drank wine.
Oru karyam sadicho aadyamaya appathe kurichu paranjappozhum avade punishment allengil shaabavaakkukal sadikkapadunu. Adhe pole veenine kurichu aadyam paranjappozhum shaabavaakkukal naam kaanunu.
We find that in both the contexts where wine and bread was mentioned, there are words
first
of
mention.
First mentioned there are words of curse.
ഞാനൊരു പ്രത്യേക കാര്യം ബൈബിൾ സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞു തരാം. ബൈബിൾ പഠിക്കുമ്പോൾ LFM ലോ ഓഫ് ഫസ്റ്റ് മെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ ആദ്യമായി എന്തിനെ കുറിച്ചെങ്കിലും പറഞ്ഞാൽ അത് നോട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവ് അതിനെ കുറിച്ച് വെറുതെ അല്ല പറയുന്നത്. ലോ ഓഫ് ഫസ്റ്റ് മെൻഷൻ, LFM.
When you read, when you study the Bible, you need to know the law of first mention, meaning a word where it is mentioned first, for the Spirit of God has got some importance in the context where it is mentioned.
അപ്പോൾ അപ്പം പറഞ്ഞപ്പോഴും വീഞ്ഞ് പറഞ്ഞപ്പോഴും നാം ഇത് കണ്ടപ്പോൾ, ശാമവാക്കൾ കണ്ടപ്പോൾ ആദ്യമായി അപ്പവും വീഞ്ഞും ഒരുമിച്ച് പറഞ്ഞത് എവിടാണ്?
Where is it that the wine and the bread was mentioned together?
മൽക്കീസേദെക്കിലാണ്.
It was in the context where Melchizedek
Abraham yuddham kaniyum anangi varumbol Melchizedek appuvum veenyam kondu vanna avane koduthe Abrahamine anugrahikkiya.
We find that after Abraham came back after the fighting, Melchizedek met Abraham, gave him bread and wine and blessed him.
Nee ivada nokike shaabam varendrathu Yaakobin anugraham labhikkunnathu Yeshukristuvine pratheerikkunn maamsavum rakthavum kondaanu.
Look at here, Jacob, who had to be cursed, was not cursed but was blessed because he, the things that he brought represented the Lord Jesus Christ.
ഈ അടുത്ത ഞാൻ പറയാൻ പോകുന്ന വാക്യം അത് വായിക്കുമ്പോൾ ഞാൻ വാസ്തവമായിട്ടും പിതാവ് എന്നെ ചുംബിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആ ചൂടും ആ ചുംബനവും ആ ഒരു ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന സമയത്തുണ്ടാകുന്ന നമ്മുടെ ആ ഒരു ഒരു ആ എക്സ്പീരിയൻസും അനുഭവിച്ചാണ് പലപ്പോഴും ഞാൻ അടുത്ത പറയാൻ പോകുന്ന വാക്യം വായിക്കുന്നത്.
The next verse that I am going to read, most of the time I read it with enjoying the kiss and the hug of the father.
25-ൽ നമ്മൾ വായിച്ചത് എന്താ? 25-ൽ നമ്മൾ വായിച്ചത് എന്താ?
What do we read in verse 25?
അവൻ വീഞ്ഞും കുടിച്ചു.
That he also drank wine.
അത് കഴിഞ്ഞിട്ട് 26-ൽ പറയുന്നതാ.
And what do we find in verse 26?
പിതാവ് പറയുകയാണ്.
The father says.
എന്താ പറയുന്നത് 26-ൽ? പിന്നെ അവന്റെ അപ്പനായ, ശ്രദ്ധിക്കണം, പിന്നെ ആ
അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക എന്ന് പറഞ്ഞു.
അതായത് 27-28-ൽ അവൻ, അല്ല 26-ൽ പറഞ്ഞു, പിന്നെ അവൻ അപ്പനായ ഇസഹാക്ക് അവനോട്, മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്ക എന്ന് പറയുക.
The father Isaac says to Jacob, son, come near now and kiss me.
ഈ പുത്രൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ അടുക്കുന്നേ?
This son, on basis of what does he come close to the father?
താൻ അപ്പനെ കൊടുത്ത മാംസത്തിന്റെയും വീഞ്ഞിന്റെയും അടിസ്ഥാനത്തിൽ പിന്നെ വന്ന് പറയുക, പിന്നെ പറയുകയാണ് എന്നെ വന്ന് ചുംബിക്ക.
The son comes near to the father on the basis of the meat and the wine that he gives to the father, and then the father says, come near and kiss me.
എന്നിട്ട് പിന്നെ പറയാണ് 27-ൽ, അവൻ അടുത്തുചെന്നു അവനെ ചുംബിച്ചു, അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞത്.
27, and he came near and kissed him, and he smelled the smell of his clothing and blessed him.
അപ്പന്റെ കാത് അല്ലെങ്കിൽ ചെവി, ഈ യാക്കോബിന്റെ ചെവിയും അപ്പന്റെ ചുണ്ടും ഒക്കെ ഇവിടെയുണ്ട്. അപ്പൻ ഇങ്ങനെ മുറുക്കെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് അനുഗ്രഹത്തിന്റെ വാക്കുകൾ അപ്പൻ പറയുക. യാക്കോബ് എന്തുവാ മനസ്സിലാക്കുന്നേ? ഞാൻ യോഗ്യനല്ലെങ്കിലും എന്നെ എന്റെ അപ്പൻ ജ്യേഷ്ഠന്റെ അവകാശത്തിലൂടെ എന്നെ അനുഗ്രഹിക്കുക.
While Jacob was held tight by his father, the thing that went into his mind is, though I am not worthy, my father is blessing me through the birthright of my brother.
അപ്പൻ ആരെയാ അനുഗ്രഹിക്കുന്ന മനസ്സിൽ? അപ്പന്റെ മനസ്സിൽ.
In the mind of the father, who is he blessing?
ആദിയാദനയാ.
He is blessing the elder son.
അനുഗ്രഹം ആർക്കാ ലഭിക്കുന്നേ?
But who receives the blessing?
ഇളയ മകന.
It is the younger son.
ഇനി ശ്രദ്ധിച്ചു കേൾക്കണം.
Listen closely.
പിതാവ് ഒരിക്കലും നേരിട്ട് നമ്മളെ ചുംബിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. തന്റെ പ്രിയപുത്രനെ ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആദ്യജാതനിൽ നമ്മളുള്ളത് കൊണ്ട് നമുക്കും ആ ചുംബനവും അനുഗ്രഹവും ലഭിക്കുകയാണ്.
The father doesn't directly kiss us, but while he does that to his son, through his son, in his son, we enjoy the love of the father.
അതേ പ്രിയമുള്ളവരെ, എഫ് എസ് ലേഖനമൊക്കെ വായിച്ചു നോക്കണം. അതിനകത്ത് ആ ധാരാളം വട്ടം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻ ഹിം, ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം, to him, unto him, into him, look into Jesus. ഇങ്ങനെ യേശുക്രിസ്തുവിലൂടെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്.
In Ephesians down through various verses we find the mention of in him, through him, to him, into him, and through the Lord Jesus Christ, even before the foundation of the world, we have been blessed.
ഇതൊക്കെ പറഞ്ഞിട്ട് ഇസഹാക്ക് അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു, എന്തറിയാമോ, നിനക്ക് ധാന്യവും വീഞ്ഞും ധാരാളം ഉണ്ടാകട്ടെ.
Therefore, while Isaac was blessing, he said that you might have plenty of grain and wine.
പലരും ബൈബിൾ നോക്കുന്നുണ്ട്, വാക്യം പറഞ്ഞേക്കാം 27:37.
It is chapter 27 and verse 20:37.
27:37. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാന ഭാഗം, I have given to him as servants with grain and wine എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ നിലയിലാണ് അവൻ അനുഗ്രഹം ലഭിക്കുന്നത്.
In this manner he receives the blessing.
അപ്പോൾ എനിക്കൊരു സംശയം വീണ്ടും.
I've got a doubt.
റെഡിയാണോ?
Are you ready?
ഇസഹാക്ക് അറിയാതെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇസഹാക്ക് അറിഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടോ?
We know that unknowingly Isaac had blessed Jacob, but did he bless him with all knowledge?
No. അറിഞ്ഞുകൊണ്ട് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചോ ഇല്ലയോ?
Did Isaac with all knowledge bless Jacob? Yes or no?
ആകെ രണ്ടുപേരെ ഉണ്ടല്ലോ, അവക്കെല്ലാം ഇല്ലല്ലോ. ഒരാൾ യെസ് ഉണ്ട്. വായിച്ചാട്ടെ 27:33.
Verse 27 and verse 33, chapter 27, 33.
വായിച്ചു. ആ, അതും ശ്രദ്ധിച്ചേ, അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് തെറ്റിനെ തിരുത്തി, ശ്രദ്ധിക്കണം, തെറ്റിനെ തിരുത്തി ഇസഹാക്ക് പറയുക.
Here we find Isaac said that I have blessed him, but as if he corrects it, Rick and says, and indeed he shall be blessed.
He shall be blessed എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതൊരു ബ്രേക്കിന് ശേഷം നമ്മൾ വായിക്കുന്നതായിരിക്കും.
There is a reason why he said that he shall be blessed, and we are going to learn about it after a short break.
Annal nikke oru vaakyam vaayichekkam 28-inte 1
chapter 28 verse 1.
ശ്രദ്ധിക്കണം, അനന്തരം, ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു.
Then Isaac called Jacob and blessed him.
അപ്പോൾ ദൈവം അംഗീകരിച്ചു.
Therefore God accepted it.
യാക്കോബ് അംഗീകരിച്ചു.
Jacob accepted it.
അമ്മ അംഗീകരിച്ചു.
Rebecca accepted it.
ഇസഹാക്കും അംഗീകരിച്ചു.
Also Isaac accepted it.
ദൈവം കൂട്ടിച്ചേർത്തതിനെ നാം വേർപിരിക്കാൻ പാടില്ല. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് എണ്ണാൻ പാടില്ല. നാം യാക്കോബിനെ ഇനി മുതൽ പറയുമ്പം സൂക്ഷിച്ചു പറയണം.
What God has brought together, we cannot separate, and what God has made holy, we cannot call it unholy.
ഞാൻ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് മൂന്നാമതുമായിട്ട് കണക്ട് ചെയ്തത് അവിടെ. I joined two things to connect it to one.
Okay.
അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് ആവാം, അതിനുശേഷം ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് വി വിൽ തിങ്ക് അബൌട്ട് റെസ്റ്റ് ഓഫ് ദി പോർഷൻസ്.